കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കേവർക്കും വിനീതമായ വന്ദനം. ചെറുവക്കൽ കൺവെൻഷൻ പന്തലിലും പരിസരങ്ങളിലും മാത്രമല്ല, ഇന്റർനെറ്റിലൂടെ ഈ ശബ്ദം കേൾക്കുന്നവർക്കും പിന്നീട് ഈ ശബ്ദം കേൾക്കുന്നവർക്കും കർത്താവായ യേശുവിൻ്റെ മാധുര്യമുള്ള നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനവും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും കൃപയും പ്രാഗൽഭ്യവും ദാനമായി തന്ന സർവകൃപാലുവായ ദൈവത്തിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും ആരാധനയും അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ഈ കൺവെൻഷനെ ഹൃദയത്തിൽ വഹിച്ച് നാളുകളായി പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പുറകിലത്തെ ദർശനത്തിൻ്റെ ഉടമയായ ബഹുമാന്യനായ പാസ്റ്റർ ജോൺസൺ ഡാനിയേൽ, തൻ്റെ വിശ്വസ്ത കുടുംബം, തന്നോടൊപ്പം ഈ പ്രവർത്തനത്തിന് ചുമല് കൊടുക്കുന്ന വിശ്വസ്തരായ കൂട്ടുവേലക്കാർ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പേരെടുത്ത് പറയുവാൻ ഒരുപാട് അനുഗ്രഹീത സ്നേഹിതരും അഭിഷിക്തരും ഇവിടെയുണ്ട്. എന്നാൽ അതിലേക്ക് തിരിയുന്നില്ല, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്നു, വന്ദനം പറയുന്നു. ബഹുമാനപ്പെട്ട ബെഞ്ചമിൻ ചായൻ ഈ യോഗത്തിൽ വന്ന് തൻ്റെ സാന്നിധ്യം കൊണ്ട് ഇതിനെ അലങ്കൃതമാക്കുന്നതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സ്നേഹിതൻ പ്രിയ വർഗീസ് മത്തായി അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാർ, അനുഗ്രഹീതരായ ലീഡേഴ്സ്, നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശക്തന്മാരായ പാസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തിലേക്ക് തിരിയാം. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ഉറപ്പിച്ചതുപോലെ ഞങ്ങൾ സ്നേഹിതരാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമുക്കെടുക്കാം. വളരെ 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 പരിചയമുള്ളൊരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ബൈബിൾ കൊണ്ടുവന്നവർ എടുക്കാം. വളരെ പരിചയമുള്ള വാക്യം വായിക്കാൻ പോകുമ്പോൾ പരിചയമുള്ള വാക്യമാണല്ലോ എന്ന് ഓർക്കാതെ ദൈവത്തിന്റെ വചനമാണ് എന്ന ബഹുമാനത്തോടെ ശ്രദ്ധിക്കാം. 12-ാം വാക്യം,
അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു.
മതി. കണ്ണുകളടച്ച് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻ മൊഴികൾ. ഇരുകരത്താൽ വഹിച്ചു എന്നെ ഇരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നല്ല കർത്താവേ, അങ്ങ് ഞങ്ങളെ പണിയുന്നില്ല എങ്കിൽ ഞങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയില്ല. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിനെ പൂർത്തീകരിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഇന്നത്തെ വചന കേൾവിയിലൂടെ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്നു. അങ്ങേക്ക് ഹിതമുള്ള പാത്രമായി ഞങ്ങൾ രൂപപ്പെടുവാൻ ഏൽപ്പിച്ചു തരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമക്കൾ ആകുക, ഇതാണ് ഇന്ന് രാത്രിയിലെ ചിന്താ വിഷയം. ബഹുഭൂരിപക്ഷം ദൈവമക്കൾ ഇരിക്കുന്ന യോഗത്തിൽ ദൈവമക്കളാകുക എന്ന വിഷയം വായിച്ചത് തന്നെ ഞാൻ വളരെ ഭയപ്പെട്ടാണ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വളരെ ഹൃദ്യമായി അങ്ങനെ ഇടപെടുന്നതിനാൽ ഞാൻ ആ വാക്യത്തിൽ നിന്ന് സംസാരിക്കാൻ പോകുകയാണ്. സ്തോത്രം. രക്ഷിക്കപ്പെടാത്ത ആളുകളുടെ ഇടയിൽ പ്രസംഗിക്കേണ്ട ഈ വചനം എന്തിനിവിടെ വായിച്ചു? നമുക്ക് ധ്യാനിക്കാം. ദൈവമക്കൾ ആകുക. സ്തോത്രം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആകാൻ കഴിയുന്നതിൽ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് ഇത്. നിങ്ങൾക്ക് എഞ്ചിനീയർ ആകാൻ പറ്റും. പണ്ടൊന്നും പറ്റുകയില്ലായിരുന്നു, ഇപ്പൊ എല്ലാവർക്കും പറ്റും. അതിന്റെ കാരണം കോളേജുകളിൽ ഇഷ്ടം പോലെയായി. നിങ്ങൾക്ക് ഡോക്ടർ ആകാൻ പറ്റും. പണ്ടൊന്നും പറ്റുകയില്ലായിരുന്നു, ഇപ്പൊ പറ്റും. കാരണം ഇഷ്ടം പോലെ സീറ്റുണ്ട്, പൈസ കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് സയന്റിസ്റ്റ് ആകണോ? ആകാം. നിങ്ങൾക്ക് പാസ്റ്റർ ആകണോ? ആകാം. നിങ്ങൾക്ക് എന്ത് വേണേലും ആകാം, പക്ഷെ ദൈവമക്കളാകാൻ അത്ര എളുപ്പമല്ല. ഈ പറഞ്ഞ രീതിയിലൂടെ ഒന്നും നിങ്ങൾക്ക് ദൈവമക്കളാകാൻ പറ്റുകയില്ല. പൈസ മുടക്കിയത് കൊണ്ടോ, നല്ല വീട്ടിൽ ജനിച്ചത് കൊണ്ടോ, കാറുള്ളത് കൊണ്ടോ, പ്ലെയിൻ ഉള്ളത് കൊണ്ടോ, കോളേജ് സ്വന്തമായിട്ടുള്ളത് കൊണ്ടോ നിങ്ങൾക്ക് ദൈവമക്കളാകാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് ദൈവമക്കളാകാൻ പല വഴിയില്ല, പല വഴിയില്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴി യേശു ക്രിസ്തു ആണ്. ഹല്ലേലൂയ. ഈ പദവി ലഭിച്ചതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഇത് വലിയ ഭാഗ്യമാണ്. സ്തോത്ര 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 സ്തോത്രം. ദൈവമക്കൾ ആകുന്നത് എങ്ങനെ? ദൈവമക്കളാകുന്നത് എങ്ങനെ? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. ഒരു സെക്കൻഡ് പോലും മറ്റൊന്നിലേക്കും പോകണ്ട. അവനെ എന്നാണ് തുടങ്ങുന്ന ആ വാക്യം. അവനെ എന്ന് പറഞ്ഞാൽ പേരില്ലാത്ത ഒരാളെ എങ്ങനെയാ കൈക്കൊള്ളുന്നേ? അപ്പോൾ യോഹന്നാനോട് ചോദിച്ചാൽ പറയും, നിങ്ങളോട് ആര് പറഞ്ഞു ഈ പന്ത്രണ്ടാം വാക്യം തൊട്ട് വായിക്കാൻ? നിങ്ങൾ ഒന്നാം വാക്യം തൊട്ട് വായിക്കഴിഞ്ഞതല്ലേ പ്രശ്നത്തിന് കാരണം? അതെ, എല്ലാ പ്രശ്നത്തിന്റെയും കാരണം ഇടയ്ക്കുന്നു തുടങ്ങുന്നതാണ്. അപ്പൊ യോഹന്നാൻ പറയുന്നു, എന്റെ പുസ്തകം നിങ്ങൾ ആദ്യം തൊട്ട് വായിക്കുക. ഓ ശരി, സോറി. അപ്പൊ അവൻ ആരാന്ന് പിടികിട്ടും. ആമേൻ. അവൻ ആരാണ്? അവൻ വചനമാണ്, അവൻ ദൈവമാണ്, അവൻ സൃഷ്ടാവാണ്, അവൻ ജീവനാണ്, അവൻ വെളിച്ചമാണ്, അവൻ മനുഷ്യാവതാരം ചെയ്തു, അവൻ അവഗണിക്കപ്പെട്ടു. ഏഴ് കാര്യം. ഈ ഏഴ് കാര്യം നമ്മൾ ഇന്ന് രാത്രി ധ്യാനിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ 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 എന്ന് 10 പ്രാവശ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം. ടിക്ക് ചെയ്ത് എണ്ണി നോക്കിക്കോണം വീട്ടിൽ ചെന്നിട്ട്. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക എന്നതാണ് ഈ പ്രസംഗത്തിന്റെ ലക്ഷ്യം. അവനെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്, ഞങ്ങളെ അല്ല, ഞങ്ങളെ അല്ല, അവനെയാണ് ഞങ്ങൾ അറിയിക്കുന്നത്. ഇനിയും ഒരു 100 കൊല്ലം കൂടെ ഈ കൺവെൻഷൻ ഇവിടെ തുടർന്നാലും ഞങ്ങൾക്ക് മറ്റൊരാളെ ഉയർത്താനില്ല, ഞങ്ങൾക്ക് മറ്റൊരു നാമം പാടാനില്ല, ഞങ്ങൾക്ക് മറ്റൊരു നാമം ഇവിടെ ഉയർത്തുവാനില്ല. സകല നാമത്തിനും മേലായ നാമം സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന യേശുവിന്റെ നാമത്തെയാണ് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ 20 കൊല്ലം ഉയർത്തിയത്. നാളെയും ഞങ്ങൾക്ക് ഉയർത്തുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ആ നാമത്തിങ്കൽ ഭൂതങ്ങൾക്ക് നിലനിൽപ്പില്ല, ആ നാമത്തിങ്കൽ രോഗത്തിന് ഇവിടെ നിലനിൽപ്പില്ല, ആ നാമത്തിങ്കൽ ശാപങ്ങൾ അഴിഞ്ഞുപോകും. ആ നാമം, അത് മാധുര്യ നാമമാണ്, അത് വാഗ്ദത്തമുള്ള നാമമാണ്, അത് ശക്തിയുള്ള നാമമാണ്, അത് അധികാരമുള്ള നാമമാണ്, അത് ഏറ്റെടുക്കുന്നവർക്ക് വിടുതലുള്ള നാമമാണ്. ഹല്ലേലൂയ. വായിക്കാം 1:1. ആദിയിൽ വചനമുണ്ടായിരുന്നു,
വചനം ദൈവത്തോടുകൂടെ,
വചനം ദൈവത്തോടുകൂടി ആയിരുന്നു,
വചനം ദൈവം,
വചനം ദൈവമായിരുന്നു. ഇനി 14-ാം വാക്യം.
വചനം ജഡമായി തീർന്നു.
ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവമായ വചനം ജഡമായി തീർന്നു. വായിക്കാം.
കൃപയും സത്യവും നിറഞ്ഞവനായി
നമ്മുടെ ഇടയിൽ പാർത്തു. യേശു ക്രിസ്തു മനുഷ്യനായി ലോകത്തിലേക്ക് വന്ന കാര്യം യോഹന്നാൻ അവതരിപ്പിക്കുന്നു. ആദിയിൽ ഉണ്ടായിരുന്ന വചനം, ദൈവമായ വചനം ജഡമെടുത്തതാണ്. പശുത്തൊട്ടിയിൽ കണ്ട കുട്ടി, ആ കുഞ്ഞ് ദൈവമാണ്, ദൈവമാണ്, അവൻ ദൈവമാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, അത്ഭുത മന്ത്രിയാണ്, സൃഷ്ടാവാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. അവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവനെ ആരെങ്കിലും ഉയർത്തിയാൽ അവരും അങ്ങ് ഉയരുക. അവര് മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടല്ല, ആരുടെ നാമം അവൻ ഉയർത്തുന്നോ അവരും അങ്ങ് ഉയരുകയാണ്. എന്നാൽ അത് കണ്ടോണ്ട് അവരാരും ഉയരുന്നില്ല, ഉയരാനായിട്ടൊരു വളഞ്ഞ വഴി ഉപയോഗിക്കുന്നില്ല. അവര് താഴുകയാ, ഓരോ ദിവസവും അവര് ദൈവസന്നിധിയിൽ താഴുകയാ. എന്നാൽ ദൈവമോ അവരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാ. ദൈവമൊരുത്തരെ ഉയർത്തിയാൽ ആർക്കവരെ താഴ്ത്താൻ കഴിയും? ദൈവമൊരുത്തരെ ഉയർത്തിയാൽ അസൂയപ്പെട്ടിട്ട് എന്ത് കാര്യം? രക്തം ജയം ആദിയിലുണ്ടായിരുന്നതും ദൈവമായതും ആയ വചനം ജഡമായി തീർന്നു എന്ന് യോഹന്നാൻ പറയുന്നു. ഈ വചനത്തെ കുറിച്ച് തുടർന്നെന്ത് പറയുന്നു? രണ്ടാം വാക്യം,
അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല.
ഉളവായതൊന്നും യേശു കർത്താവിനെ കൂടാതെ ഉളവായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഒരു സൃഷ്ടിയെ കുറിച്ചല്ല, സൃഷ്ടാവിനെ കുറിച്ചാണ്. അവനെ ഉണ്ടാക്കിയതല്ല, അവൻ എല്ലാറ്റിനെയും ഉണ്ടാക്കിയവനാണ്. അവൻ സൃഷ്ടാവാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ സൃഷ്ടി നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് സൃഷ്ടി? ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുക. ശരീരത്തിലെ ഇല്ലാത്തതിനെ ഇന്ന് രാത്രി അവൻ സൃഷ്ടിക്കട്ടെ. കുടുംബത്തിൽ ഇല്ലാത്തതിനെ ഇന്ന് രാത്രി അവൻ സൃഷ്ടിക്കട്ടെ. ഇല്ല ഇല്ല ഉണ്ടാകുക ഇല്ലെന്ന് എഴുതി തള്ളിയത് ഇന്ന് രാത്രി വചനത്താൽ ഉളവായി വരട്ടെ. വിശ്വസിച്ചു കൊള്ളുക, അത് സംഭവിക്കും. വചനത്തെ അതുപോലെ വിശ്വസിക്കുന്നവന്റെ വീട്ടിനകത്ത് ഇന്ന് രാത്രി സൃഷ്ടി ദൈവം നടത്തും. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. വായിക്കാം,
അവനിൽ ജീവൻ ഉണ്ടായിരുന്നു.
ജീവന്റെ ഉൽപ്പത്തി എവിടെയെന്ന് അന്വേഷിക്കുന്ന ശാസ്ത്രജ്ഞരോട് ബൈബിളിന് പറയാനുള്ളത് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുക. അവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു, അവനിലാണ് ജീവന്റെ ഉത്ഭവം, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്കൊക്കെ ജീവൻ ഉണ്ടായതാണ്, എന്നാൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. വായിക്കാം,
ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല.
ഇങ്ങനെ പോകുന്നു യോഹന്നാന്റെ വിശദീകരണം. അങ്ങനെ കൊണ്ടുവന്ന് 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 സുപ്രധാന ഭാഗത്തേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. വാക്യം 10-11,
അവൻ ലോകത്തിലുണ്ടായിരുന്നു.
അവൻ ലോകത്തിലുണ്ടായിരുന്നു.
ലോകം അവൻ മുഖാന്തരമുളവായി.
ലോകം അവൻ മുഖാന്തരമുളവായി.
ലോകമോ അവനെ അറിഞ്ഞില്ല.
ഒന്ന് വിശദീകരിക്കാനുണ്ട് 10-ാം വാക്യം. എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കണം, അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു. എപ്പോൾ? ക്രിസ്മസിന് മുമ്പ്. 1-ാമത്തെ ക്രിസ്മസിന് മുമ്പ് യേശു ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ മറിയം ജനിക്കുന്നതിന് മുമ്പ് യേശു ഇവിടെ ഉണ്ടായിരുന്നു. ജോസഫ് ജനിക്കുന്നതിന് മുമ്പ് യേശു ഇവിടെ ഉണ്ടായിരുന്നു. അവനിവിടെ ഉണ്ടായിരുന്നു. എന്ന് മുതൽ ഉണ്ടായിരുന്നു. അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി. ലോകമുണ്ടാകുന്നതിന് മുമ്പേ അവനുണ്ടായിരുന്നു. അവന്റെ പേര് ആരംഭമെന്നാണ്. അവനില്ലാതിരുന്ന ഒരു കാലമില്ല. അവനാണ് സകലത്തിന്റെയും ആരംഭം. പക്ഷെ എന്ത് സംഭവിച്ചു? ലോകമോ അവനെ അറിഞ്ഞില്ല. അതിന്റെ കാരണം അവൻ മനുഷ്യവേഷം എടുത്തിരുന്നില്ല. അവനിവിടെ ഉണ്ടായിരുന്നു എങ്കിലും അവൻ മനുഷ്യനായി വന്നില്ല. പിന്നെ എങ്ങനെയാ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്? അവനെ കാണേണ്ടവർക്ക് കാണാം. റോമർ 1:18-19, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ ആദർശ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരുന്നു.
ലോകം തള്ളിയ അവനെ നീ സ്വീകരിച്ചാൽ നിനക്ക് ലോകം തരാൻ പോണത് നീ അറിഞ്ഞോണം. സ്തോത്രം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം യേശുവിനെ സ്വീകരിക്കാനെന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. ലോകത്തിന്റെ സ്ഥാനം പ്രതീക്ഷിച്ചോ, ലോകത്തിന്റെ നന്മ പ്രതീക്ഷിച്ചോ, ലോകത്തിന്റെ അംഗീകാരം പ്രതീക്ഷിച്ചോ അല്ല നീ യേശുവിനെ സ്വീകരിക്കേണ്ടത്. ഇവിടെ എന്തു വന്നാലും ഞാൻ യേശുവിനെ പിൻപറ്റും. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇതിനൊന്നിനും എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ലോകപ്രസിദ്ധമായി കർത്താവിന്റെ സുവിശേഷം നിമിത്തം അധ്വാനിക്കുന്ന ഒരു ദൈവദാസന്റെ സന്ദേശം ഇന്ന് ഞാൻ ഹാർവെസ്റ്റ് ടി വിയിൽ അല്പസമയം കാണാൻ സമയം കിട്ടി. രാവിലെ അദ്ദേഹം ഒരുപാട് മനുഷ്യരെ യേശുവിലേക്ക് നയിച്ച ഒരു മിഷണറിയാണ്. അദ്ദേഹം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയാണ്, എന്റെ അമ്മയാണ് എന്റെ വീട്ടിൽ ആദ്യം വിശ്വാസത്തിൽ വന്നത്. എന്റെ അമ്മ വിശ്വാസ സ്നാനം സ്വീകരിച്ചു എന്നറിഞ്ഞപ്പോൾ എന്റെ അപ്പൻ എന്റെ അമ്മയോട് പറഞ്ഞു, നിന്നെ ഉപേക്ഷിക്കും, നിന്നെ വീട്ടിൽ നിന്നിറക്കും. അമ്മ രണ്ടു കൈയും കുപ്പിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചാലും നിങ്ങൾ എന്നെ വീട്ടിൽ നിന്നിറക്കിയാലും എനിക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്നാ തീരുമാനമാ, എന്നാ തീരുമാനമാ, ഇത് പൈസ കൊടുത്ത് മതത്തിൽ ചേർക്കുന്ന മാർഗം അല്ല. തല വെട്ടു എന്ന് പറഞ്ഞാ വെട്ടിക്കോ എന്ന് പറഞ്ഞ ഒരു മാർഗമാ ഇത്. തിരിച്ചു മിണ്ടിയിട്ടില്ല ഈ മനുഷ്യൻ. ഒരു പേരയുടെ കൊമ്പ് വെട്ടിക്കൊണ്ടുവന്നു. 7 വയസ്സുള്ള മോൻ അന്ന് കണ്ടോണ്ട് നിന്ന ആൾ ഇന്ന് ടെലിവിഷനിൽ പറഞ്ഞ ഇന്ന് ഞാൻ കേട്ടതാ, ഇന്നലത്തെ അല്ല. പേരവടി വെട്ടിക്കൊണ്ട് വന്നിട്ട് ഈ അമ്മയുടെ മുടിയെ പിടിച്ച് വലിച്ച് ഫ്രണ്ടിലത്തെ മുറി കൊണ്ടുവന്നിട്ട് അടിച്ച് ഒരുമാർ നീളമുള്ള പേരവടി മുഴുവൻ തീർന്നു. ഇത്രയായപ്പോൾ കപ്പയുടെ കോല് പറിച്ച് കൂട്ടിയിട്ടിരുന്ന ഒരു കെട്ട് കൊണ്ടുവന്ന് അത് മുഴുവനും മുടിയുന്നവരെ തല്ലി. എന്നിട്ടും ഈ സ്ത്രീ പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, നിന്റെ ഉടുതുണി മുഴുവൻ അഴിച്ചിട്ട് നിന്നെ ഈ റോഡെ വലിക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നാലും എനിക്ക് യേശുവിനെ ഉപേക്ഷിക്കാൻ കഴിയയില്ല. അവരെ നടുറോഡിലിട്ട് വലിച്ചു. അന്നത്തെ കാലമാ, ആരും അതിനെ കണ്ടിട്ട് എതിർത്തില്ല. അവരുടെ ഒരം കീറി, തുണിയെല്ലാം കീറി. മക്കൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മയ്ക്കും മക്കൾക്കും പോകാം, വീടടച്ചു. ആ അമ്മയാ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട്, 9 വയസ്സുള്ള മകനെയും 7 വയസ്സുള്ള മകനെയും കൊണ്ട് ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ വരാന്തയിൽ ചില ആഴ്ചകൾ കഴിച്ചുകൂട്ടി. ഗവൺമെന്റ് സ്കൂളിന്റെ വരാന്തയിൽ ചില ആഴ്ചകൾ കഴിച്ചുകൂട്ടി. എന്നിട്ടും യേശുവിനെ ഉപേക്ഷിച്ചില്ല. എന്നിട്ടും കർത്താവിനെ തള്ളിപ്പളഞ്ഞില്ല. നാഥന് മുൾമുടി നൽകിയ ലോകമേ, നീ തരുന്ന പേരെനിക്ക് എന്തിന് എന്ന പാട്ടൊക്കെ വെറുതെ പാടുകയല്ല, അത് അഗ്നിക്കകത്ത് കുരുത്തവർ എഴുതിയ പാട്ടാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 1 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ബൈബിൾ വായിക്കുക, ഈ അപ്പൻ വല്ലപ്പോഴൊക്കെ വായിക്കും, വായിച്ചപ്പോൾ, നീ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല, കടക്കുന്നവരെ കടത്തുകയുമില്ല എന്ന വാക്യം കണ്ടു. അക്കെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് കാണും. അത് കണ്ടു, അയാൾ പേടിച്ചു പോയി. അയ്യോ, ഞാൻ പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവര് പൊക്കോട്ടെ. വേഗം വണ്ടിയും കൊണ്ട് ചെന്ന് മോനെയും മക്കളെ അമ്മയും വീട്ടിൽ കൊണ്ടുവന്നു. ആ അമ്മയുടെ മകൻ ഇന്ന് ലോകപ്രസിദ്ധനായ സുവിശേഷകനാ. യേശുവിനെ പിൻപറ്റിയിട്ട് ആർക്കും നഷ്ടമൊന്നും വന്നിട്ടില്ല, ആർക്കും നഷ്ടം വന്നിട്ടില്ല. പാസ്റ്റർ ജോൺസൺ ദാനിയേൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞു, കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് ലോകം തള്ളിയെങ്കിലും ആർക്കും നഷ്ടം വന്നിട്ടില്ല. തലമുറകൾക്ക് ദൈവം പലിശ അടക്കം മടക്കി കൊടുത്തു. ദൈവം വിശ്വസ്തനാണ്. ലോകം തള്ളിക്കളഞ്ഞ യേശുവിനെ ഇന്ന് രാത്രി അംഗീകരിപ്പാൻ എത്ര പേരുണ്ട് ഈ പന്തലിൽ? ഹല്ലേലൂയാ. പണ്ടൊരിക്കൽ സ്വീകരിച്ച കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഇന്നും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. ലോകം തള്ളിയാലും പ്രതികൂലം വന്നാലും ഞാൻ കർത്താവിന്റെ കൂടെ നിൽക്കും. ഉറപ്പുള്ളവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇതൊരു പരസ്യ സുവിശേഷ യോഗമാണ്. ഇത് ചർച്ചിനകത്തേക്കുള്ള മെസ്സേജ് അല്ല. ചർച്ചിലുള്ളവർക്ക് സംബന്ധിക്കാം, അല്ലേലിയ പറയാൻ കുഴപ്പമില്ല. പക്ഷെ ഈ യോഗം വെച്ചിരിക്കുന്നത് പബ്ലിക്കിന് വേണ്ടിയാണ്. ഇത് സുവിശേഷ യോഗമാണ്, ഇത് സുവിശേഷ യോഗമാണ്, ഇത് സുവിശേഷ യോഗമാണ്. പിശാചിന്റെ മക്കൾക്ക്, ജഡത്തിന്റെ സന്തതിക്ക്, സർപ്പ സന്തതിക്ക് ദൈവമകനാകാൻ ഉള്ള അവസരം കൺവെൻഷൻ പന്തല. കൺവെൻഷൻ പന്തൽ എന്തിനാണെന്ന് അറിയാമോ? സർപ്പ സന്തതികളെ, വരുവാനുള്ള കോപത്തെ വിട്ടൊഴിയുവീ. സകല ജാതി മതസ്ഥർക്കും ദൈവമക്കളാകുവാൻ ഒരവസരം. യേശുവിനെ സ്വീകരിക്കുക. ഇന്നിവിടെ വെച്ചോ? പിന്നീടോ ഈ ശബ്ദം കേൾക്കുന്നവർ ദൈവമക്കളാകണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷ ഇങ്ങനെയാണ്, ഈ ചങ്ങല ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ ഞങ്ങളെ പോലെ ആകണം. ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം, ഈ സൗഭാഗ്യം നിങ്ങൾ അനുഭവിക്കണം, ഈ പാട്ട് നിങ്ങൾ പാടണം, ഈ മെസ്സേജ് നിങ്ങളെ ആനന്ദിപ്പിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമക്കളാകുവാൻ ഇനിയും അവസരമുണ്ട്. ആരെങ്കിലും ഉണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കൾ ആകുന്നതിന് എങ്ങനെ? നാല് തെറ്റിദ്ധാരണ ഈ വിഷയത്തിലുണ്ട്, ഞാൻ പറയാം. ഒന്നാം, എല്ലാവരും ദൈവത്തിന്റെ മക്കളല്ലേ? നായ, പോത്ത്, കഴുത, കുതിര, കോഴി, കാള, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, പക്ഷെ ദൈവത്തിന്റെ മക്കളല്ല. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടിയായതുകൊണ്ട് ദൈവത്തിന്റെ മക്കളാകുന്നില്ല. നമ്പർ ടു, ക്രിസ്ത്യാനിയുടെ മക്കളെല്ലാവരും ദൈവമക്കളല്ലേ? പാസ്റ്ററേ, ഒരിക്കലുമല്ല. ജഡത്താൽ ജനിച്ചത് ജഡം. നീ പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പോകുകയില്ല. സ്തോത്രം. ഈ രണ്ടെണ്ണം പറഞ്ഞപ്പോ നിങ്ങൾ അല്ലേലിയ പറഞ്ഞു. മൂന്നാമത്തെ പറയുമ്പോൾ നിങ്ങൾ പിണങ്ങും. ദൈവമക്കളുടെ മക്കളും ദൈവമക്കളല്ല. എന്റെ പാസ്റ്ററെ ചതിച്ചല്ല, അതാണ് സത്യം. ദൈവമക്കളുടെ മക്കൾ ദൈവമക്കളാണെന്ന് ആ മൂന്നാമത്തെ തെറ്റിദ്ധാരണ. സ്തോത്രം. ഒരു പാസ്റ്റർ ഭാര്യ എന്നോട് പറഞ്ഞു, ആദ്യത്തെ രണ്ട് പോയിന്റ് ഞാൻ സഹിച്ചു, രണ്ടാമത്തേത് ഞാൻ തകർത്ത് കളഞ്ഞു. മൂന്നാമത്തേത്, അതെ, നമുക്ക് തിരിച്ചറിവുണ്ടാകണം. എന്നാ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ആശ്വാസവാക്ക് പറയാം, ദൈവമക്കളുടെ മക്കൾ ദൈവമക്കളാകാൻ സാധ്യത കൂടുതലാണ്. ആ ചാൻസ് വളരെ കൂടുതലാണ്. ആ ഡോക്ടറുടെ മകന് ഡോക്ടറാകാൻ വളരെ എളുപ്പമാണ്, കാരണം ചെറുപ്പം തൊട്ടേ ആ കോച്ചിങ് ഉണ്ട്. മോന് ഇന്ന സബ്ജക്ട് പഠിച്ചോണം എന്ന് പറയും. പിന്നെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ഒക്കെ മേടിച്ചു തരാൻ പുള്ളിക്കാരന് ചിലപ്പോൾ സ്വാധീനം കാണും, കൂടെ പഠിച്ച ഡോക്ടർമാരൊക്കെ കാണുമല്ലോ. പക്ഷേ പഠിച്ചില്ലല്ലോ. സ്തോത്രം. പത്താം ക്ലാസ് ഒന്ന് ജയിച്ചിട്ട് വേണ്ടേ? അതെ. പിന്നെ മെഡിസിൻ പോകണം, മെഡിസിൻ പോകണമെന്ന് പറയും. പറഞ്ഞു പറഞ്ഞു പിന്നെ അപ്പനും അമ്മയും മോനും കൂടെ ഒടുവി മെഡിസിന് പോകും. അച്ഛന് സുഖമില്ലാണ്ടായി പിന്നെ ഇത് പറഞ്ഞു പറഞ്ഞ് ഇതിനെ ഇത് വിടുവള്ളെന്ന് പറഞ്ഞു പറഞ്ഞു തീരെ വയ്യാണ്ടായി പിന്നെ മെഡിസിന് പോകാതെ പറ്റുമോ? മരുന്നിനെ പോകാതെ പറ്റുമോ? ആ സ്തോത്രം. വിഷയം ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക. ഒരു ഡോക്ടറുടെ മകന് ഡോക്ടറാകാൻ സാധ്യത കൂടുതലാ, ഒരു വിശ്വാസിയുടെ മകന് വിശ്വാസിയാകാൻ സാധ്യത കൂടുതലാ. പക്ഷെ ആകണോ? നിർബന്ധമില്ല. ആകാത്ത എത്ര എണ്ണം ഉണ്ട്? ഇന്ന് രാത്രി കേട്ടോ, നിനക്കും ദൈവവൈതലാകാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദൈവമക്കളാകാം. അത് നിങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദൈവമക്കളാകുന്ന എങ്ങനെ? മൂന്ന് തെറ്റിദ്ധാരണ പറഞ്ഞു. നാലാമത്തേത്, ചില കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ദൈവമക്കളാകാം. വിശേഷിച്ച് ക്രിസ്തീയ കർമ്മങ്ങൾ. ഒന്ന് മാമോദീസ, രണ്ട് കുർബാന അല്ലെങ്കിൽ കർത്തൃമേശ, മൂന്ന് സ്തോത്രകാഴ്ച. ഇതിലൂടെ ദൈവമക്കളാകാവോ? ഒരിക്കലും പറ്റിയല്ല. സ്നാനപ്പെട്ടാൽ ദൈവവൈതലാവോ? ഇല്ല. സ്തോത്രകാഴ്ച ഇട്ടാലും ആകുകയില്ല, എടുത്താലും ആകുകയില്ല. പാട്ട് പാടിയാലും ആകുകയില്ല, പാടിച്ചാലും ആകുകയില്ല, പ്രസംഗിച്ചാലും ആകുകയില്ല. എന്റെ പാസ്റ്റർ എങ്ങനെയൊക്കെ പറഞ്ഞേ, എങ്ങനെയുണ്ടെന്നേ സംഭവിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾ പറയരുത് എന്റെ പൊന്നു സാറെ ഇത് നേരത്തെ പറയാൻ മേലായിരുന്നു. പന്തൽ ഇട്ടാലും ആകുകയില്ല, പന്തൽ പൊളിച്ചാലും ആകുകയില്ല. നോഹയുടെ പെട്ടകം പടന്ന് ആള് കേറിയില്ലല്ലോ, രക്ഷപ്പെട്ടില്ല. പുള്ളി വെള്ളം കുടിക്കുക. ഈ തച്ച് കറക്റ്റ് മേടിച്ചതാ. പുള്ളിക്കാരനറിയാം ഇതിനകത്ത് വെള്ളം കയറിയായിരുന്നു, ഉറപ്പാ. നന്നായിട്ടാ പണിതിരിക്കുന്നത്, പക്ഷെ ഇതിനകത്ത് കയറിയില്ല. പുള്ളി വെള്ളം കുടിക്കുക. പുള്ളി പുറത്ത് നടന്ന് വെള്ളം കുടിക്കുക. ഇങ്ങനെ കുടിക്കാൻ പോകണ ഒരു കാലം വരിക. വളരെ കാര്യങ്ങളിൽ ഇടപെടുന്നവരുണ്ട്, പക്ഷെ അവർ വീണ്ടും ജനിച്ചിട്ടില്ലെന്ന് വർത്താനം പറയുമ്പോൾ മനസ്സിലാവും. പല കാര്യങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്, ഇൻവോൾവ്മെന്റ് ഉണ്ട് അവർക്ക്, പക്ഷെ വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് വർത്താനം പറഞ്ഞ അപ്പോഴേ പിടികിട്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ നിങ്ങളോട് സത്യം പറയുന്നു, വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ ഇനി മേലെ സ്തോത്രം വെച്ചിട്ടരുത്. ആ കാശെടുത്ത് എന്തെങ്കിലും നല്ല കാര്യം മേടിച്ച് തിന്നെ. ഞാൻ നാടൻ മലയാളത്തിൽ പറഞ്ഞ എന്നോട് ക്ഷമിക്കണം. സ്തോത്രം. കാരണം നീ സ്വർഗത്തിൽ പോയില്ല, പിന്നെ നിന്റെ പൈസ ഇവിടെ വേണോ? ദൈവമക്കളാകുവാൻ കർമ്മങ്ങൾ കൊണ്ട് സാധ്യമല്ല. പിന്നെ എന്നാ വേണം? സിമ്പിൾ ആയിട്ട് പറയാം. ഒന്ന്, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. രണ്ട്, അത് നിങ്ങളുടെ അറിവിൽപ്പെട്ടതാണ്. മൂന്ന്, അത് നിങ്ങളുടെ സമർപ്പണത്തിന്റെ ഭാഗമാണ്. നാല്, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ഏറ്റുപറച്ചിലിന്റെയും ഭാഗമാണ്. വിശദീകരിക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് ദൈവവൈതലാകണോ? ആകാം. ആകണ്ടേ? ആകണ്ട. അടിച്ചേൽപ്പിക്കാവുന്ന മാർഗമല്ലിത്. അടിച്ചേൽപ്പിക്കാവുന്ന മാർഗമല്ലിത്. അടിച്ചേൽപ്പിക്കാൻ പാടില്ല. നിനക്ക് അറിവായി കഴിയുമ്പോൾ നീ നിന്റെ വാകൊണ്ട് പറയണം, യേശു എന്റെ കർത്താവാണ്, യേശു എന്റെ കർത്താവാണ്. മുൾമുടി ധരിച്ച, നിന്നയും ചുമന്ന, കുരിശുമര ചുമന്ന, ഗോൽഗോഥ കുന്നിൽ കയറി എന്റെ പാപം ചുമന്ന് മരിച്ച യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു എന്ന് നീ പറയണം. ഇന്ന് രാത്രി പറയണം. പറയാത്തവരൊക്കെ പറയണം. കർത്താവിനായി നീ നിന്നെ തന്നെ സമർപ്പിക്കണം. അതിന് നിന്റെ അറിവ് ആവശ്യമാണ്. യേശുവിനെ കുറിച്ച് അറിയണം. സ്തോത്രം. രണ്ട്, സമർപ്പണം ഉണ്ടാകണം. സമർപ്പണം, വിശ്വസിക്കണം, ഏറ്റുപറയണം. ഹല്ലേലൂയ. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാൻ ഈ അരമണിക്കൂർ നിങ്ങളോട് സംസാരിച്ചു. തീരുമാനത്തിനായി ഞാൻ നിങ്ങൾക്ക് സമയം തരുന്നു, മെസ്സേജ് തന്നിട്ടില്ല. സുവിശേഷം പറയാതെ ഒരു സുവിശേഷ യോഗത്തിൽ നിന്ന് പോകാൻ പറ്റില്ല. സഭയിലുള്ള ജനങ്ങൾക്ക് വേണ്ടി 360 ദിവസവും യോഗം നടക്കുക. പബ്ലിക്കിന് വേണ്ടി ഒരു യോഗമേ ഉള്ളൂ, അതാണ് കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നു. ഈ റോഡിൽ കിടക്കുന്ന സുഹൃത്തെ, വഴിയിൽ നിൽക്കുന്ന സ്നേഹിത, ആരുടെയെങ്കിലും ക്ഷണപ്രകാരം പന്തലിൽ വന്ന് കയറിയിരിക്കുന്ന സ്നേഹിത, നിനക്ക് ഈ ഭൂമിയിൽ ആകാവുന്നതിൽ ഏറ്റവും വലിയ പദവിയാണ് ദൈവ പൈതൽ ആകുക എന്നത്. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. യേശുവിനെ അറിയുക, ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കുക. ഒരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച്, പ്രസംഗം തീർന്നിട്ടില്ല. യേശുവിനെ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളെ ഇന്ന് രാത്രി വിളിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ വിശ്വാസികളാണെങ്കിലും ഞാൻ ചോദിക്കുന്നു, ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് രാത്രി ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. ഞാൻ യേശുവിനായി ജീവിക്കും. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ തൂങ്ങിയ ദൈവപുത്രനെ ഇന്ന് രാത്രി ഞാൻ എന്റെ ഹൃദയത്തിൽ രക്ഷകനായി സ്വീകരിക്കുന്നു. ഇങ്ങനെ തീരുമാനിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇതാ തുറന്നു വെച്ചിരിക്കുന്നു. ഹല്ലേലൂയാ. ആരുണ്ട് തീരുമാനിപ്പാൻ? ഈ പന്തലിൽ ആരുണ്ട് തീരുമാനിപ്പാൻ? ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ട് തീരുമാനിപ്പാൻ? നിങ്ങൾ കൈ ഉയർത്തണ്ട, കണ്ണുകൾ അടച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാട്ടെ. ഹല്ലേലൂയാ. നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക. സ്വർഗസ്ഥ പിതാവേ, അങ്ങേ പുത്രനായ യേശുവിനെ എന്റെ പാപത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച സ്നേഹത്തെ ഞാൻ തിരിച്ചറിയുന്നു. എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ഇന്ന് മുതൽ യേശു കർത്താവിനായി ഞാൻ ജീവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളായവർ തുടർന്ന് എന്ത് ചെയ്യണം? ദൈവമക്കളുടെ ചില പദവികൾ വേഗത്തിൽ പറയാം. അഥവാ ദൈവമക്കൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ചില പുരോഗമനമുണ്ടാകണം. ഇപ്പൊ അത് ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന ദൂതാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന. നമുക്ക് വായിക്കാം. 1 Petros 1:15.
നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ.
ആമേൻ. രണ്ടാമത്, നിങ്ങൾ അനുസരണമുള്ള മക്കളാകണം. ഒരു വീട്ടിൽ 3 മക്കളുണ്ട്. ഒരുത്തൻ പറഞ്ഞാൽ ചെയ്യും, മറ്റവൻ പറഞ്ഞാലും ചെയ്യല. ഒരുത്തൻ അറിഞ്ഞ് ചെയ്യും. ഇതിലേത് മകനായിരിക്കും പ്രിയ മകൻ? അറിഞ്ഞ് ചെയ്യുന്ന. മറ്റവൻ പറഞ്ഞാൽ ചെയ്യും, മറ്റവൻ പറഞ്ഞാലും ചെയ്യും. മക്കളായോണ്ട് കാര്യമുണ്ടോ? സ്തോത്രം. മക്കളായാൽ പോരാ, പ്രിയ മക്കളാകണം. വായിപ്പിക്കാനായിട്ട് സമയമുണ്ടേ? വായിപ്പിക്കാം. Ephesians 5:1 പിന്നെയാട്ട്. സ്തോത്രം. അനുസരണമുള്ള മക്കളാകണം, അനുസരണമുള്ള മക്കളാകണം. എന്താ അനുസരിക്കേണ്ടത്? ദൈവത്തിന്റെ വചനം അനുസരിക്കണം. ആദ്യം അനുസരിക്കേണ്ടത് സ്നാനം. ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിക്കണം. അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെന്ന് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. വചനം അനുസരിക്കായികയാൽ അവരിടറിപ്പോകുന്നു. കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. ഇങ്ങനെയുള്ള വാക്യങ്ങളെല്ലാം ഒന്ന് നോക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ വചനം അനുസരിക്കാനുള്ളതാണ്. ദൈവത്തിന്റെ വചനം അനുസരിച്ചവർ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഇത്ര ജന അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. നമുക്കിന്ന് വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം.
ഞാനിത് പറയുന്നുള്ളോ അനുസരിക്കുന്നുണ്ടോ? സ്തോത്രം. യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം, അടിയൻ അനുസരിക്കാം. സ്തോത്രം. രണ്ട് മക്കളുണ്ടായിരുന്നു, പരിപാടി കഴിഞ്ഞു. എന്നാ ബാവ വേറൊരുത്തരം ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്ക് അന്നേരം അത്രയും ഒച്ച വെക്കാൻ പറ്റിയില്ലേലും പുള്ളി വീട്ടിൽ ചെന്ന് തീരുമാനിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. പ്രൈസലോ. നമ്മളേതിപ്പെടും, നമ്മളേതിപ്പെടും. അനുസരണമുള്ള മക്കൾ, അനുസരണമുള്ള മക്കൾ, അനുസരണമുള്ള മക്കൾ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു വാക്ക് കടത്തി പറഞ്ഞോട്ടെ. പെന്തിക്കോസുകാരെ, അനുസരണമുള്ള മക്കളാകുക. വാചകമടിച്ചാൽ പോരാ, നമുക്ക് ദൈവത്തെ അനുസരിക്കാം, നമുക്ക് ദൈവത്തെ അനുസരിക്കാം, നമുക്ക് ദൈവത്തെ അനുസരിക്കാം. ഹല്ലേലൂയ. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അവൻ അനുസരിച്ചതുകൊണ്ട്. സ്തോത്ര 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 സ്തോത്രം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ദൈവമക്കളുടെ മൂന്നാമത്തെ പടി, മൂന്നാമത്തെ സ്റ്റെപ്പ്, 2 കൊരിന്ത്യർ 6:14. വേഗം വായിച്ചു. 2 കൊരിന്ത്യർ 6:14.
നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകുമെന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർവിട്ടിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു.
ദൈവമക്കളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ്, വേർപെട്ട മക്കൾ, വേർപെട്ട മക്കൾ. അതിനെക്കുറിച്ച് ഇത്രയും നേരം വായിച്ചു, നീണ്ട ഒരു പാരഗ്രാഫാണ് വായിച്ചത്. അശുദ്ധമായതൊന്നും തുടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. ഇരുട്ടിന് വെളിച്ചത്തോട് എന്താണ് ബന്ധം? ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജ്യത? വേർപാട് ദൈവം സ്ഥാപിച്ചതാണ്, അതിന്റെ മതിൽ ആരും ഇടിക്കരുത്. സ്തോത്രം. 1:4 കൂടെ വായിച്ചോ. 1:4 പെട്ടെന്ന് വായിച്ചോ.
വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു.
ദൈവമാണ് വേർപിരിച്ചത്. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഒന്ന് ചേർത്ത് പറഞ്ഞാട്ട്, ദൈവം വെളിച്ചവും ഇരുളും
തമ്മിൽ
വേർപിരിച്ചു.
വേർപിരിച്ചു.
ഇനി ഞാൻ പറയും, ശ്രദ്ധിച്ചു കേക്കണേ. കല്യാണം നടത്തിയിട്ട് തീരാൻ നേരത്ത് ഒരു വാചകം പറയും, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ഞാൻ ഇന്ന് തിരിച്ചു പറയാൻ പോവാ, ദൈവം വേർപിരിച്ചതിനെ മനുഷ്യൻ യോജിപ്പിക്കരുത്. മനസ്സിലാക്കിയൊന്ന് കൈയടിച്ചാട്ടെ. ദൈവം വേർപിരിച്ചതിനെ മനുഷ്യൻ യോജിപ്പിക്കരുത്. എന്താ ദൈവം വേർപിരിച്ചത്? ഇരുളും വെളിച്ചവും തമ്മിൽ ദൈവം വേർപിരിച്ചു. ഇന്ന് ചിലരതിനെ യോജിപ്പിക്കുകയാ. വേർപിരിച്ചതിനെ യോജിപ്പിക്കരുത്. വേർപാട് ദൈവം വെച്ചതാ. വേർപാട് കളഞ്ഞാ തീർന്നു കേട്ടോ, ശക്തി പോയി. ഇസ്രായേലിനെ ശപിക്കാൻ മന്ത്രവാദി വന്നു, നോക്കിട്ട് പറഞ്ഞു പറ്റുകയല്ല. എന്താ കാരണം? വേർപെട്ട ജനമാ, ആ തനിച്ചു പാർക്കുന്ന ജനമാ. ആ വിചാരം ഇവന് ടേക്കൂല. മന്ത്രവാദം തിരിച്ചടിക്കുക, ആ വിചാരം തിരിച്ചടിക്കുക. വിശുദ്ധിക്ക് വേണ്ടി നിന്ന ദൈവവൈദ്യത്തിനെതിരെ ഒരു കൂടാത്രം ബലിക്കയില്ല, ഒരു മന്ത്രവാദം ബലിക്കയില്ല, ഒരു വെളിച്ചപ്പാടിന് ബലിക്കയില്ല. ദൈവസഭയുടെ ശക്തി ദൈവസഭ അറിയണം. ഒരു പയ്യൻ പെരുമ്പാവൂര് വന്ന് അനാഥശാല വെച്ച് രക്ഷിക്കപ്പെട്ടു. രാജൻ എന്നാ പേര്. അവനെ ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതാ. അവന്റെ വീട് മൂലമറ്റമാ. അവധിക്കൊന്ന് വീട്ടിൽ പോയി. അമ്മയില്ല, അപ്പനുണ്ട്. പാവപ്പെട്ട, തീരെ പാവപ്പെട്ടതാ. വീട്ടിൽ ചെന്ന് അവന് മുറി കയറി അന്വേഷ പ്രാർത്ഥിക്കുക. അപ്പൻ പറഞ്ഞു, ഇനി അനാഥനായാലും വേണ്ടി അല്ല, പട്ടിണിയാണെങ്കിലും വേണ്ടി ഇനി അങ്ങോട്ട് പിടിക്കരുതെന്ന് പറഞ്ഞു. കാരണം ഇവിടുന്ന് പോകുമ്പോ മലയാളം പറഞ്ഞുകൊണ്ടിരുന്ന കൊച്ചാ, ഇപ്പൊ എന്നെ ഇരുന്ന് പറയുന്നത്. സ്തോത്രം സ്തോത്രം. ആ ഉടനെ പുള്ളി ചെന്ന പ്രശ്നക്കാരെ കൊണ്ടുവന്നു. പ്രശ്നക്കാർ പറഞ്ഞു, ഇതിനൊരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു.
എന്നാ ചെലവ് വരും, ഒരു 10,000 രൂപയെ ഉള്ളൂ, ആ കുഴപ്പമില്ല നടത്തിക്കോ, പലതാ നിവൃത്തിയില്ല, പാവപ്പെട്ടവനാണ്. ഒരു ചെറിയ പ്രോഗ്രാം വീട്ടിൽ വെച്ചു ഈ കൊച്ചിനെ ശരിയാക്കാൻ, കൊച്ചിനെ നടുക്കിരുത്തി, ഇവർ ഇവരുടെ പരിപാടികൾ ചെയ്തു. ഞാൻ എന്നാ പേര് പറയുന്നില്ല എന്തൊക്കെയാ ചെയ്തതെന്ന്, ആർക്കെങ്കിലും വിഷമം വന്നെങ്കിലോ ഓർത്താ. മന്ത്രവാദത്തിന്റെ കൂടിയ കൈ പ്രയോഗിച്ചു, പ്രയോഗിച്ച് കുറെ നേരം ആയപ്പോൾ മെയിൻ ആൾ എഴുന്നേറ്റിട്ട് അപ്പനെ വിളിച്ച് പുറത്തിറക്കിയിട്ട് പറഞ്ഞു, ഇവന്റെ ചുറ്റും ഭയങ്കര തീയാന്ന് പറഞ്ഞു. ഇവന്റെ ചുറ്റും ഭയങ്കര തീയാ, അടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു, അടുക്കാൻ പറ്റിയെന്ന് പറഞ്ഞു, തൊടാൻ പറ്റിയെന്ന് പറഞ്ഞു. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, വേർപാടിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, ദൈവത്തിന് വചനത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, നിന്നെ തൊടുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. സ്വത്രം ഇത് മനസ്സിലാക്കിയ പിശാച് എന്നാ ചെയ്തെന്ന് അറിയോ, വേർപാട് മാറ്റിക്കോ, ആ മിക്സ് ചെയ്തോ, മിക്സ് ചെയ്തോ, മിക്സ് ചെയ്തോളാൻ പറഞ്ഞ് ഇണക്കി കൊടുത്തു. കല്യാണം കഴിപ്പിച്ചോ, കഴിപ്പിച്ചോ, ആ സ്വത്രം അതാ അതാ എല്ലായിടത്തും നടന്നോണ്ടിരിക്കുന്നത്. കല്യാണം വരുമ്പോഴാണ് ഉപദേശം എല്ലാം പോണം. അതുവരെ എന്നാ ഭക്തിയാന്നറിയോ, ഈ സംഭവം വരുമ്പോ എല്ലാം മാറിപ്പോവാ. എന്റെ പാസ്രേ വോട്ട്, പാസ്രേ ആ വോട്ട് പോയി പോയി, ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, എല്ലാണ്ട് എല്ലാം തീർന്നല്ലോ. സ്വത്രം അവിശ്വാസിയുമായി ഇണയിൽ അപ്പണ കൂടരുത്. നിന്റെ പ്രമാണത്തിന് നിരക്കാത്ത കല്യാണം എന്തിനാ, എന്തിനാ? ഡോളർ പേടിച്ചിട്ടോ, രൂപ കണ്ടിട്ടോ, റബ്ബർ തോട്ടം കണ്ടിട്ടോ, കറൻസി കണ്ടിട്ടോ? അങ്ങനെയാണ് നീ എന്തിനാ നേരത്തെ എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്? നിന്റെ പ്രമാണത്തിന് പറ്റാത്ത കല്യാണം ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി കത്തയക്ക്, വേണ്ടെന്ന് പറ. നിനക്ക് മാന്യമായത് ദൈവമൊരുക്കും, മാന്യമായത് ദൈവമൊരുക്കും. ഈ പൈസയോടുള്ള ആർത്തി ഒന്ന് മാറണം, എന്നാലേ രക്ഷപ്പെടുകയുള്ളൂ. മനുഷ്യർ മനുഷ്യരുമായിട്ട് കല്യാണം കഴിക്കണം, ഡോളർ ഡോളറുമായിട്ടല്ല. ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. വേർപാട് ലംഘിച്ചോളാം പറഞ്ഞു പിശാച്, വേർപാട് ലംഘിച്ചു, ആ ജനം നശിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, വേർപാട് ഇന്നലെ ഇന്നും തുടങ്ങിയതൊന്നും അല്ല, ആരംഭത്തിലെ തുടങ്ങി. വെളിച്ചവും ഇരുളും തമ്മിൽ ദൈവം വേർപിരിച്ചു. നാം നിൽക്കുന്നത് ഒരു വേർപെട്ട സഭയിലാണ്. അശുദ്ധമായതൊന്നും തുടരുത്, കോംപ്രമൈസ് വേണ്ട, കോംപ്രമൈസ് വേണ്ട. അശുദ്ധിക്ക് വേണ്ടി പോകരുത്, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക. ദൈവം നിന്നെ ആദരിക്കും, ദൈവം നിന്നെ ഓർക്കും, ദൈവം നിന്നെ തലമുറയ്ക്കായി കരുതും. വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ അശുദ്ധി വിട്ടത് എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ പാരമ്പര്യം വിട്ടത് എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ പുതിയ പ്രസ്ഥാനത്തിൽ വന്നത് എന്തിനാ? വിശുദ്ധിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ എടുത്തു ചാടിയത് എന്തിനാ? വേർപെട്ട മക്കളാകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യത്തിൽ പല സ്ഥലങ്ങളിലും മതിലുകൾ ഇടിയുന്നു, വ്യവസ്ഥ വിട്ട് ആളുകൾ ചലിക്കുന്നു. ദൈവജനത്തിന് ദൈവം കൊടുത്ത ശക്തികളെയാതെ സൂക്ഷിച്ചു കൊള്ളുക. ഇന്ന് രാത്രി ഞാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ വിളിച്ചു പറയുന്നു, ദൈവമക്കളായാൽ പോരാ, അനുസരണമുള്ള മക്കളാകണം, വേർപെട്ട മക്കളാകണം. ഇപ്പൊ വായിച്ച കൊരിന്ത്യ ലേഖനത്തിൽ ഒരു മനോഹരമായ പ്രയോഗമുണ്ട്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. യോഹന്നാൻ 1:12 നിങ്ങൾ എന്നെ കൈക്കൊണ്ടു, 2 കൊരിന്ത്യർ 6:16 ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. ദൈവം നിന്നെ കൈക്കൊള്ളുന്നത് നീ വേർപെടുമ്പോഴാ, നീ വചനത്തിനു വേണ്ടി നിൽക്കുമ്പോൾ ദൈവം നിന്നെ കൈക്കൊള്ളും. ഏത് രാജ്യത്ത് താമസിച്ചാലും, ഏത് പാലസിൽ താമസിച്ചാലും, ഏത് ഗവൺമെന്റ് ജോലിയിൽ നീ നിന്നാലും നീ വേർപെട്ട് നിൽക്കണം. എന്റെ പാസ്റ്ററെ, എന്റെ ഓഫീസിലത്തെ രീതി എന്ന് പറഞ്ഞാ, ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോ ഉണ്ടല്ലോ, 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 ആ എന്നാ ഉണ്ടല്ലോ. ദാനിയലിന്റെ അത്രയും ജോലി, വലിയ ജോലിയുള്ളവരാരും ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ല, ഇല്ല. വെറുതെ സംശയിക്കണ്ട, ഇല്ല. ഇന്ത്യ ഉൾപ്പെടെ ദാനിയലിന്റെ കീഴിലായിരുന്നു. എത്ര പേരായിരുന്നു അതിനെ ഭരിച്ചേ? ആ 120 അല്ലേ, 127. അവരുടെ ലീഡർ 3 പേര്, അതിലൊരാളാണ് അപ്പൊ അതിന്റെ മുകളിലോട്ട് പ്രൊമോഷൻ വരാൻ പോവുക. അങ്ങനെയാണേ ദാനിയലാരാ, ദൈവമേ, പുള്ളിക്കാരൻ ഈ പാർട്ടി ഒന്നും ഇല്ലായിരുന്നല്ലോ. പുള്ളിക്കാരൻ പറഞ്ഞു, ഇവിടെ ഈ ടേബിളെ വളമൊന്നും എനിക്ക് പറ്റിയതല്ല. നോ നോ, അബ്സല്യൂട്ട്ലി നോ. ആ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഇതുകൊണ്ട് എന്റെ കൃപ കളയുകയില്ല, ഞാൻ ആശുദ്ധി വരുത്തുകയില്ല എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചു. ഓ ഇച്ചിരി കുടിച്ച് നോർത്ത് കുഴപ്പമില്ല, മത്തരാകരുതെന്നേ ഉള്ളൂ. അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ ഇപ്പൊ ഇവര് പഠിപ്പിൽ
ഇറങ്ങിയിട്ടുണ്ടോ? പ്രൈസ് ദ ലോർഡ്.
അവർ കഷ്ടകാലത്തിന് നേരത്തെ ഈ വാക്യൊക്കെ കണ്ടുപിടിക്കുന്നത്. സങ്കീർത്തനം പോലും വായിച്ചിട്ടില്ലാത്ത പുള്ളി എന്നോട് ചോദിക്കുക, തീമോത്തിയോസിനോട് ഇച്ചിരി കുടിച്ചോളാൻ പറഞ്ഞിട്ടില്ലേന്ന്. ഇടോ തീമോത്തിയോസിന്റെ ലേഖനം പാസ്റ്റർമാർക്കുള്ളതാ, ആ ഈ പുള്ളി എങ്ങനെ കണ്ടുപിടിച്ചു? ഈ മുക്കുടിയൻ അത് കണ്ടുപിടിച്ചില്ല. ഉണ്ടോ ഇങ്ങനത്തെ എല്ലാം കണ്ടുപിടിക്കുന്നത് കഷ്ടകാലത്തിന് നേരത്തെ? ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായി പിടിക്കുന്നുള്ളത് ഇതുവരെ കണ്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുക, ദൈവം നിന്നെ കൈവിടുകയില്ല. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും, നിങ്ങൾ എനിക്ക് മക്കളാകും. തമ്പുരാനാ പറഞ്ഞത്. സ്തോത്രം. ഞാൻ ഒരെണ്ണം കൂടെ പറയണം, എന്നാലേ മെസ്സേജ് പൂർണ്ണമാവുകയുള്ളൂ. റോമലേഖനം 8:14 വേഗം വായിക്കാം. റോമർ 8:14,
ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു.
അപ്പൊ നമ്മുടെ തീമിനോട് ബന്ധപ്പെട്ടു. ആ ദൈവമക്കളായ പോരാ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ്. റോമർ 8:14 ഒന്നുകൂടെ വായിച്ചേരെ.
ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു.
അല്ലാത്തവരോ? അല്ല, ഞാൻ കൈക്കൊണ്ടതായിരുന്നു, അത് കുഴപ്പമില്ല, സമ്മതിച്ചു, സ്നാനപ്പെട്ടു. പക്ഷെ ഇപ്പം ദൈവാത്മാവാണോ നടത്തുന്നത്? ഇവിടെ വരുമ്പോൾ ഇച്ചിരി പ്രയാസമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ഒന്നും പേടിക്കണ്ട, രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാ. കുറേ വചനങ്ങൾ വായിപ്പിക്കേണ്ടതാണ്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. അപ്പൊ ആത്മാവിനാൽ നടത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ ആത്മാവിന്റെ ശബ്ദം ശ്രദ്ധിക്കുന്നവന് മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ, അനുസരിക്കുന്നവർ മാത്രമേ ആത്മാവിനാൽ നടത്തപ്പെടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന് മാതൃക ആരാണ്? മാതൃക നമ്മുടെ കർത്താവായ യേശു. ഒന്ന് പെട്ടെന്നെടുത്തെ ലൂക്കോസ് 4 പെട്ടെന്നെടുത്തെ, മെസ്സേജ് തീർന്നു. 4:1
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി.
ആമേൻ. അടുത്ത വാചകം,
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി.
പഠിക്കേണ്ടവർക്ക് നോട്ട് ചെയ്യാം, ആത്മാവ് അവനെ നടത്തി. ആരെ? യേശുവിനെ. എപ്പോഴാ
പരിശുദ്ധാത്മാവ് നിറഞ്ഞു?
ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി
യോർദാൻ
വിട്ടു മടങ്ങി. അതിനു മുമ്പ് എന്തുമായിരുന്നു? സ്നാനമായിരുന്നു. ആ സ്നാനം കഴിഞ്ഞപ്പോ എന്ത് നടന്നു? ഓർമ്മയുള്ളവർ പറഞ്ഞേ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്നാമത്തേത് പരിശുദ്ധാത്മ സ്നാനം, രണ്ടാമത്തേത് പരിശുദ്ധാത്മ നിറവ്, മൂന്നാമത്തേത് പരിശുദ്ധാത്മ നടത്തിപ്പ്. മനസ്സിലാക്കി? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഉപദേശം കൃത്യമായിട്ട് പറയാം, ആത്മസ്നാനമുണ്ടെങ്കിൽ ആത്മനിറവുണ്ട്, ആത്മനിറവുണ്ടെങ്കിൽ ആത്മ നടത്തിപ്പുണ്ട്. ഇനി 4:18 വായിച്ചേ, ലൂക്കോസ് 4:18.
ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്.
ആമേൻ. വായിച്ചോ,
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ
വിടുവിച്ചയപ്പാനും.
യേശു ആത്മാവിന്റെ ശക്തിയോടെ.
അപ്പൊ ഓർഡർ കേട്ടോ, 1 ആത്മസ്നാനം, 2 ആത്മനിറവ്, 3 ആത്മനടത്തിപ്പ്, 4 ആത്മശക്തി, 5 ആത്മശുശ്രൂഷ.
ആമേൻ.
ഹല്ലേലൂയ. ആത്മസ്നാനം, ആത്മനിറവ്, ആത്മനടത്തിപ്പ്, ആത്മശക്തി, ആത്മാവിലുള്ള ശുശ്രൂഷ. ആത്മസ്നാനം പ്രാപിക്കാതെ ആത്മശക്തി കിട്ടില്ല, ആത്മസ്നാനം പ്രാപിക്കാതെ ആത്മനിറവില്ല. ആത്മനിറവില്ലെങ്കിൽ ആത്മ നടത്തിപ്പില്ല, ആത്മ നടത്തിപ്പില്ലെങ്കിൽ ആത്മശക്തിയില്ല, ആത്മശക്തിയില്ലെങ്കിൽ ശുശ്രൂഷയിൽ ആത്മാവില്ല. പൗലോസിന്റെ വാക്ക് കേൾക്കുക, ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല. ഇതൊരു സെമിനാരി കൂടിയാ, ചെറുപ്പക്കാർ കേട്ടോണം. ഡിക്ഷണറി എടുത്ത് കട്ടികൂടിയ വാക്കുകൾ എഴുതി പഠിക്കരുത്, പാവപ്പെട്ട മനുഷ്യരെ കുഴക്കരുത്. സിമ്പിളായിട്ട് പറഞ്ഞാ മതി, പാവപ്പെട്ടവരാ പ്രസംഗം കേൾക്കുന്നത്. സംസ്കൃതം പറയരുത്, ആ ഗ്രീക്ക് പിന്നെ ഒന്നിടണം പറഞ്ഞു, എന്നാലല്ലേ പഠിച്ചിട്ടുണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. സെമിനാരി ഇതാ വന്നെന്ന് അറിയണ്ടേ? എഴുതോട്ടെ, സംസ്കൃതം വേണോ? ആയെ തുടങ്ങി ആയെ അവസാനിപ്പിക്കണം. ആ നല്ല ഉഗ്ര പ്രസംഗം, ഒറ്റയാൾ രക്ഷിക്കപ്പെട്ടില്ല. ഓപ്പറേഷൻ സക്സസ്, പേഷ്യന്റ് വാസ് ഡൈ. ഓപ്പറേഷൻ മാൻ വിജയം, രോഗി മരിച്ചെന്നേ ഉള്ളൂ. സ്തോത്രം. ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളായിരുന്നില്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു. ചെറുപക്കൽ കൺവെൻഷനിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇതാ, ആത്മശക്തി.
ഹല്ലേലൂയ.
ആത്മശക്തി, ആത്മശക്തി, ആത്മനിറവ്, ആരാധന, അന്യഭാഷ, ദൈവകൃപ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലീഡർഷിപ്പ് ഉള്ളതാണ് ഈ കൺവെൻഷന്റെ വിജയം.
ഹല്ലേലൂയ.
സാധാരണ വെള്ളി ശനിയാണ് യോഗം മൂക്കുന്നത്, ഇത് വ്യാഴാഴ്ച മൂത്തല്ലോ. എന്താ കാര്യം? ഇവിടെ അഭിഷേകമുണ്ട്, ഇവിടെ വിടുതലുണ്ട്. ഈ പന്തലിൽ കാലുകുത്തിയാൽ നിന്റെ ശരീരം കോരി തരിക്കും. മയിൽകുറ്റി പോലെ ഇവിടെ ഇരിക്കാൻ നിനക്ക് പറ്റില്ല. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ തീ കത്തുന്ന ഒരു സ്ഥലത്താണ് നീ ഇരിക്കുന്നത്. ഇതേ മെസ്സേജ് തന്നെ ചിലയിടത്തു പറഞ്ഞാൽ ഒരു വിധത്തിലും പ്രസംഗം ഫലിക്കാതെ വരുന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ആത്മശക്തിയുടെ വ്യാപാരത്തെ തല്ലിക്കെടുത്തുന്ന ആളുകൾ ഉള്ളത് കൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, ദൈവ കൃപയെ തള്ളിക്കളയരുത്. ദൈവശക്തി ഇവിടെ വ്യാപരിക്കുന്നു. നിന്റെ ശരീരത്തിൽ നീ അത് അനുഭവിച്ചോ? നീ അത് ഏറ്റെടുത്തോ? ഇന്ന് രാത്രി ആരാധിക്കാം ശക്തിയോടെ. കരങ്ങളടിച്ച് എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, നൃത്തം ചെയ്യേണ്ടവർക്ക് നൃത്തം ചെയ്യാം. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് ചില കഴിഞ്ഞ വർഷമാണ് മുമ്പത്തെ വർഷം അവിടെ നടന്ന യോഗം ഞാൻ മറക്കത്തില്ല. ഇവിടുന്ന് പോയിട്ട് രണ്ടാഴ്ചത്തേക്ക് ശരീരത്തിൽ അതിന്റെ ഫ്രഷ്നസ്, ആ അനോയിന്റിങ് ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ശരീരത്തിൽ ബലഹീനനായിട്ടാണ് ഈ പന്തലിൽ വന്നത്. ഇവിടുത്തെ ആത്മപകർച്ചയാൽ ഞാൻ രോഗസൗഖ്യം പ്രാപിച്ചാണ് ഇവിടുന്ന് മടങ്ങിപ്പോയത്. അന്ന് രാത്രി ഇവിടെ പല ഭൂതങ്ങൾ വിട്ടുപോകുന്ന ഞാൻ കണ്ടു. സ്തോത്രം. ദൈവമക്കളായാൽ പോരാ, അനുസരണമുള്ള മക്കളാകണം, വേർപെട്ട മക്കളാകണം, ആത്മനിറവുള്ള മക്കളാകണം, ആത്മ നടത്തിപ്പുള്ള മക്കളാകണം, ആത്മശക്തിയുള്ള മക്കളാകണം. നിന്റെ മുമ്പിൽ ഒരു ഭൂതവും നിൽക്കത്തില്ല, നിന്റെ മുമ്പിൽ ഒരു സാത്താന്യ ശക്തിയും നിൽക്കത്തില്ല. ഇന്ന് രാത്രി ആരാധിപ്പാൻ എത്ര പേർ റെഡിയാണ്? പ്രിയപ്പെട്ടവരെ, പെന്തിക്കോസ് എന്ന് പറഞ്ഞാ ഒരാൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു വിത്തൗട്ട് കേക്ക് തരാൻ പറയാന്നിരിക്കട്ടെ, ഒരു വിത്തൗട്ട് കേക്ക് തരാൻ പറയാന്നിരിക്കട്ടെ, എന്നാ പിന്നെ ബിസ്ക്കറ്റ് മേടിച്ചാ പോരെ. എന്നാ വേണ്ട ചേട്ടാ, ഒരു വിത്തൗട്ട് അലുവ തന്നേര്. പറ്റുകയില്ല. പെന്തക്കോസ് എന്ന് പറഞ്ഞാ ആത്മശക്തിയാ. വിത്തൗട്ട് പെന്തക്കോസ് എന്തിനാ? പ്രൈസലോ.
അനുഭവമില്ല.
അതുകൊണ്ട് ഒരു ആത്മനിറവ് വേണം നമുക്ക്. പല കാര്യങ്ങളിൽ ഇടപെട്ട് അത് കുറഞ്ഞു പോയെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറയണം. ഇല്ലെന്ന് പറയരുത്, നിന്നു പോയെന്നൊക്കെ പറയരുത്. അത് പറയാൻ വേറെ സഭക്കാരെ വെച്ചിട്ടുണ്ട്. നിന്നു പോയെന്ന് പറയാൻ നല്ല പണ്ഡിതന്മാരുണ്ടല്ലോ, അവർ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നിന്നിട്ടില്ല, എനിക്ക് നിന്നിട്ടില്ല. ഏൽപ്പിച്ചു കൊടുത്തേ ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പന്തലിന്റെ ബാക്കിൽ വരെ ദൈവശക്തി വ്യാപരിക്കും. ഒരു പാട്ട് നാം പാടാൻ പോവുകയാണ്, അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എനിക്കൊരു ആത്മശക്തിയുടെ ആവശ്യമുണ്ട്. സിൻസിയർ ആയിട്ട് അങ്ങനെ പറയുന്നവർ കൈ ഉയർത്തി പിടിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് വാതുറന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് രാത്രി ഒരു ആത്മാവിന്റെ പുതുക്കത്തിനായി പ്രാർത്ഥിക്കുന്നു, ഒരു ആത്മശക്തിക്കായി പ്രാർത്ഥിക്കുന്നു, ഒരു അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സാത്താന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ മനസ്സിന്റെ അകത്തെ അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന നുകം ഒടിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗശാന്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അഭിഷേകം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ കൊയറിനോട് ചേർന്ന പാട്ടുപാടാം. കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം.
യാത്രയാണിതേ നടപ്പത്
ശ്വാസ താലയാ ഘോഷയാത്രയാണിത് നടപ്പത്.
ശബാ 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 ശബാ.